السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها، دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. أما بعد، سهودر قال إمام ابن رجب الحنبلي رحمه الله تعالى الأربعون النووي رقوده ريكا بردتيا എട്ട് ഹദീസുകളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അർബഊനിൻ്റെ കൂടെ ചേർത്താൽ 48-ാമത്തെ ഹദീസാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അൻ അബ്ദുല്ലാഹ് ഇബ്നു അംറിൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖ വമൻ കാനത് ഫീഹി ഖസ്ലതുൻ منهن كانت فيه خصلة من النفاق حتى يدعها، إذا حدث كذب، وإذا وعد أخلف، وإذا خاصم فجر، وإذا عاهد غدر. خرجه البخاري ومسلم. إمام بخاري مسلم أورد صحيح قليل الدرجة هذا يد متفق عليه آية ഹദീസാണിത്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അർബഉൻ മൻ കുന്ന ഫീഹി, നാല് കാര്യങ്ങൾ, അർബഉൻ നാല് സ്വഭാവങ്ങൾ, മൻ കുന്ന ഫീഹി, ആരിൽ ഈ നാല് സ്വഭാവങ്ങളുണ്ടോ, കാന മുനാഫിഖ, അവനൊരു മുനാഫിഖാണ്. ومن كانت كانت فيه خصلة منهن، ഈ നാലിൽ ഏതെങ്കിലും ഒന്ന് ഒരാളിലുണ്ടോ, كانت فيه خصلة من النفاق، അവനിൽ നിഫാഖിന്റെ കാപട്യത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. حتى يدعها، അവനത് ഉപേക്ഷിക്കുന്നത് വരേക്കും. നാല് സ്വഭാവങ്ങളിൽ ഒരുവനിൽ ഉണ്ടെങ്കിൽ അവൻ മുനാഫിഖാണ്. എന്നാൽ ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അവനിൽ അത്രയും നിഫാക്കുണ്ട്, അവനിൽ കാപട്യമുണ്ട്, അത് ഉപേക്ഷിക്കുന്നിടത്തോളം, ഉപേക്ഷിക്കുന്നത് വരേക്കും. ഏതൊക്കെയാണ് നാല് സ്വഭാവങ്ങൾ? ഇത് ഹദ്ദഥ കദബ്, സംസാരിച്ചാൽ കളവ് പറയുക. വഇദ വഅദ, അവൻ വാഗ്ദാനം ചെയ്താൽ, അഖ്ലഫ, അവൻ അത് ലംഘിക്കും. വഇദ ഖാസമ, അവൻ വല്ലവരുമായും തർക്കത്തിലേർപ്പെട്ടാൽ, ഫജർ, അവൻ തർക്കം ജയിക്കാൻ ശരിയല്ലാത്ത വഴി ഉപയോഗിക്കും. വഇദ ആഹദ, കരാറ് ചെയ്താൽ, ഗദർ, ആ കരാർ ലംഘിക്കും, വഞ്ചിക്കും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസായി ഇമാം ഇബ്നു റജബ് അൽഹംബലി റഹിമഹുള്ള ഈ കിതാബിൽ അടുത്തതായി രേഖപ്പെടുത്തിയ ഹദീസ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ് ഇത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പല ഹദീസുകളിലും എന്നതുപോലെ ഇതിൽ നാലെണ്ണം, നാല് സ്വഭാവങ്ങൾ എന്ന് ആദ്യം എണ്ണം പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തഅലീമിന്റെ, അധ്യാപനത്തിന്റെ മനോഹരമായ, പ്രയോജനപ്രദമായ, ഏറെ ഗുണകരമായ ഒരു സവിശേഷമായ ശൈലിയാണ് ആദ്യം എണ്ണം പറയുക, പിന്നെ ആ എണ്ണിയ കാര്യങ്ങൾ വിശദീകരിക്കുക എന്നത്. ആദ്യം അദദ് പറയുക, പിന്നെ മഅദൂദ് പറയുക. ഇത് ഒരാൾ വല്ല കാര്യവും ഒരാളെ പഠിപ്പിക്കുകയാണെങ്കിൽ, കുട്ടികളെയോ ആരെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏറെ നല്ല ശൈലിയാണ്. ആദ്യം എണ്ണം പറയുക, എന്നിട്ട് കാര്യം പറയുക. അങ്ങനെ പറഞ്ഞാലുള്ള ഉപകാരം, ആ എണ്ണം ഓർത്തു വച്ചയാൾ, അയാൾക്ക് പിന്നെ ഈ എണ്ണത്തിലുള്ള കാര്യം കിട്ടാതിരുന്നാൽ അയാളത് അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും അത് മുഴുവൻ പൂർത്തിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നമുക്കിത് ധാരാളമായി കാണാം. കലിമത്താനി, രണ്ട് വാചകങ്ങളുണ്ട്. ഖഫീഫത്താനി അലൽ ലിസാൻ, ഫഖീലത്താനി ഫിൽ മീസാൻ, ഹബീബത്താനി ഇലർ റഹ്മാൻ. നാവിന് വളരെ ഭാരം കുറഞ്ഞ, എന്നാൽ നാളെ തുലാസിലേറെ ഭാരം തൂങ്ങുന്ന, റഹ്മാനായ റബ്ബിന് ഏറെ പ്രിയപ്പെട്ട രണ്ട് വാചകങ്ങൾ, കലിമത്താനി എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യം പറയും. എന്നിട്ടാണ് പിന്നെ അതിന്റെ വിശേഷണം പറയുന്നു, അത് പഠിക്കാൻ ആളുകളെ അങ്ങേയറ്റം പ്രേരിപ്പിക്കുന്നു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ വാചകങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, എത്ര വേണമെങ്കിലും നമുക്ക് ചൊല്ലാവുന്ന, എണ്ണം നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത മഹത്തരമായ ദിക്റാണത്. ഇങ്ങനെ ധാരാളം ഹദീസുകളിൽ നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, സബ്അതുൻ യുദില്ലുഹും അല്ലാഹു ഫി ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹ്. ഏഴ് വിഭാഗം ആളുകളെ അല്ലാഹു നാളെ പരലോകത്ത് അവർക്ക് അല്ലാഹു അവർക്ക് തണൽ നൽകും, അവന്റെ അർശിന്റെ തണൽ. മറ്റ് യാതൊരു തണലുമില്ലാത്ത, അവൻ നൽകുന്ന തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത നാളിൽ ഏഴ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അതത് പറഞ്ഞു. പിന്നെയാണ് എണ്ണം ഏതാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി, ഷാബ്ബുൻ നശഅ ഫി ഇബാദത്ത് റബ്ബ്, തന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് വളർന്നു വന്ന ഒരു യുവാവ്. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, മസ്ജിദുകളുമായി ഹൃദയബന്ധമുള്ള ഒരാൾ. വറജുലാനി തഹാബ്ബ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, രണ്ടുപേർ അവർ അള്ളാഹുവിനു വേണ്ടി പരസ്പരം സ്നേഹിച്ചു, അള്ളാഹുവിനു വേണ്ടി ഒരുമിച്ച് ചേർന്നു, അള്ളാഹുവിനു വേണ്ടിയുള്ള സ്നേഹത്തിലായിരിക്കെ മരണം അവരെ വേർപിരിച്ചു. വറജുലുൻ ദാഅതുഹു ഇംറാഅത്തുൻ ദാഅതു മൻസബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, മറ്റൊരാൾ അയാളെ സൗന്ദര്യവും തറവാടിത്വവുമുള്ള ഒരു പെണ്ണ് വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. ആറാമത്തെ ആൾ, വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹ്, ഒരാൾ ഒരു സദഖ കൊടുത്തു, എന്നിട്ട് അയാൾ അത് മറച്ചു വെച്ചു, എത്രത്തോളം എന്നാൽ അയാളുടെ വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയാത്ത രൂപത്തിൽ. ഏഴാമത്തേത്, വറജുലുൻ ദക്കറ അല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹ്, ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കണ്ണുനീർപ്പൊഴിച്ച ഒരാൾ. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നമുക്ക് ധാരാളം കാണാം. അതത് പറഞ്ഞ് പിന്നെ മഅദൂദ് പറയുക. അതിനൊരു ഉദാഹരണമാണ് ഈ ഹദീസും. അർബഉൻ, നാല് കാര്യങ്ങൾ, അത് ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അവൻ മുനാഫിഖാൻ, അവൻ മുനാഫിഖാൻ. വലിയാദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് സ്വഭാവങ്ങൾ പറയുകയുണ്ടായി. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ എന്താണ് ഈ നിഫാഖ് എന്നതിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ആരാണ്? നിഫാഖ് എന്നതിന് ലുഗത്തിൽ അഥവാ ഭാഷയിൽ അതിന്റെ അർത്ഥം ചതി, വഞ്ചന, കുതന്ത്രം, അതുപോലെ നന്മ പുറത്തു കാണിക്കുകയും ഉള്ളിൽ അതിനെതിരായത് ഒളിച്ചുവെക്കുകയും ചെയ്യുക, ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഭാഷയിൽ നിഫാഖ് എന്ന് പറയുക. ഭാഷാപരമായ വിശദീകരണമാണ്. എന്നാൽ ശറഇൽ, ദീനിൽ നിഫാഖ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ആരാണ് മുനാഫിഖ്? നിഫാഖ് എന്നത് രണ്ട് രൂപത്തിലാണുള്ളത്, രണ്ട് ഇനമാണുള്ളത്. ഒന്ന്, അന്നിഫാഖുൽ അക്ബർ. രണ്ടാമത്തേത്, അന്നിഫാഖ് അൽ അസ്ഗർ. ഒന്ന്, അന്നിഫാഖ് അൽ അക്ബർ, വലിയ നിഫാഖ്, അതാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന നിഫാഖ്. രണ്ടാമത്തെ, അന്നിഫാഖ് അൽ അസ്ഗർ, അത് ചെറിയ നിഫാഖാണ്, അതുള്ള ആൾ മുസ്ലിം തന്നെയാണ്, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. എന്താണ് അന്നിഫാഖ് അൽ അക്ബർ എന്ന് പറഞ്ഞാൽ, മബ്ർ റജബ് അൽ ഹംബലി റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, وهو ان يظهر الانسان الايمان بالله وملائكته وكتبه ورسله واليوم الاخر ويبطن ما يناقض ذلك كله او بعضه. നിഫാഖുൽ അക്ബർ, വലിയ നിഫാഖ്, ശരിയായ നിഫാഖ് എന്ന് പറഞ്ഞാൽ അത് ഒരാൾ പുറമേക്ക് പ്രകടിപ്പിക്കുന്നു. അയാൾക്ക് അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ കിതാബുകളിലും റസൂലുകളിലും പരലോകത്തിലും ഒക്കെ വിശ്വാസമുണ്ട്. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ എന്തൊക്കെ വിശ്വസിക്കണം, അതിലൊക്കെ അവന് വിശ്വാസമുണ്ട് എന്ന് അവൻ പുറമേക്ക് അഭിനയിക്കുന്നു, മുസ്ലിമായിട്ട് അവൻ അഭിനയിക്കുന്നു. പക്ഷേ ഉള്ളിൽ അവന് ഇതിൽ യാതൊന്നിലും വിശ്വാസമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ വിശ്വാസമില്ല. മുസ്ലിമായിരിക്കാൻ നിർബന്ധമായിരിക്കാം, മുസ്ലിമിന് നിർബന്ധമായും വിശ്വാസമുണ്ടായിരിക്കേണ്ട ഒരു കാര്യത്തിൽ അവന് വിശ്വാസമില്ല, പുറമേക്ക് അഭിനയിക്കുക മാത്രമാണ്. അങ്ങനെയുള്ള നിഫാഖാണ് അന്നിഫാഖ് അൽ അക്ബർ, ഏറ്റവും വലിയ നിഫാഖ്. അത് ചെയ്തവൻ, അതുള്ളവൻ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അവൻ യഥാർത്ഥത്തിൽ കാഫിറാണ്. പക്ഷെ പുറമേക്ക് അവൻ അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവരെ കുറിച്ചാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ വലൻ തജിദ ലഹും നസീറ. മുനാഫിഖുകൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്, അവർക്കൊരു സഹായിയും കണ്ടെത്താൻ നിനക്ക് സാധ്യമല്ല. കുഫ്ഫാറുകൾക്കും മുശ്രിക്കുകൾക്കും താഴെ, കാരണം അവരുടെ അപകടം അത്രയും വലുതാണ്. അവർ മുസ്ലിങ്ങളല്ല, പക്ഷെ മുസ്ലിങ്ങളായി അഭിനയിച്ച് മുസ്ലിങ്ങളുടെ കൂടെ കഴിയുന്നു. അവരുടെ ഷർറ് വലിയ ഷർറാണ്. അതുകൊണ്ടാണ് അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിശക്തമായി അവരെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അവരുടെ മോശമായ സ്വഭാവങ്ങൾ വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ സൂറത്തു തൗബയിൽ ധാരാളക്കണക്കിന് അവരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് കാണാം. സൂറത്തുൽ ബഖറ എടുത്തു നോക്കൂ നിങ്ങൾ, അതിന്റെ തുടക്കത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ കാഫിർ ആദ്യ മുഅ്മിനുകളെ കുറിച്ച് പറയുന്നു, ഹുദല്ലിൽ മുത്തഖീന അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്സലാത്ത വമിമാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതിഹും യുഖീനൂൻ ഉലൈക അലാ ഹുദൻ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മുഅ്മിനുകളെ കുറിച്ച് അത്രയാണ് അല്ലാഹു സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ പറഞ്ഞത്. പിന്നെ രണ്ടായത്തുകളിൽ അല്ലാഹു കാഫിറുകളെ കുറിച്ച് പറയുന്നു. ഏതാണ് രണ്ടായത്തുകൾ? ഏതാണ്? ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അളീം. രണ്ടായത്തുകളിൽ അല്ലാഹു മുശ്രികളെ കുറിച്ച്, കാഫിറുകളെ കുറിച്ച് പറയുന്നു. പിന്നെ നോക്കൂ, പിന്നെ തുടങ്ങുന്ന ആയത്തുകൾ മുനാഫിക്കുകളെ കുറിച്ചാണ്. എന്ന് തുടങ്ങി പിന്നീട് അതാ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം വരെ അവരെ കുറിച്ചാണ്. ഇത്രയും സുദീർഘമായ ആയത്തുകൾ അവരെ കുറിച്ചാണ്, മുഅ്മിനുകളെയും കാഫിറുകളെയും കുറിച്ച് പറഞ്ഞതിനെ തട്ടിച്ചു നോക്കിയാണ്. കാരണം അവരുടെ അപകടം അത്രയും വലുതാണ്, അവരെ കൊണ്ട് മുസ്ലിം ഉമ്മത്തിനുണ്ടാകുന്ന ഷർറ് വളരെ വലുതാണ്. കാഫിറുകളെ അവരാകട്ടെ മുസ്ലിമീങ്ങളോട് നേർക്കുനേരെ എതിരിട്ട് വന്നവരാണ്, അവരുടെ ഉള്ളും പുറവും ഒന്നാണ്. മുസ്ലിമീങ്ങളുടേതും അങ്ങനെ തന്നെ. എന്നാൽ ഇക്കൂട്ടരുടേത് ഉള്ളിലുള്ളതല്ല പുറത്തും, പുറത്ത് കാണിക്കുന്നതല്ല ഉള്ളിലുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് കടുത്ത ശിക്ഷ പറഞ്ഞിരിക്കുന്നു. ആ നിഫാഖ് അത് ഏതാണ്? യഥാർത്ഥത്തിൽ അത് പുറമേക്കുള്ള അഭിനയം മാത്രമാണ്. ഇമാം ബിൻ റജബ് പറയുന്നു, വഹാദാ ഹുവൻ നിഫാഖുൽ ലദീ കാന അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വനസല ഖുർആനു ബിദമ്മി അഹ്ലിഹി വതക്ഫീരിഹിം. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാലത്തുണ്ടായിരുന്ന ഖുർആനിലൂടെ അല്ലാഹു ആരെയാണോ ആക്ഷേപിച്ചത്, ആരെയാണോ കാഫിറുകളാണെന്ന് അല്ലാഹു പറഞ്ഞത്, ആ മുനാഫിഖുകൾ ഈ അന്നിഫാഖുൽ അക്ബർ ഉള്ളവരാണ്. നോക്കൂ, സൂറത്തുൽ മുനാഫിഖൂൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലു നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. മുനാഫിഖുകൾ താങ്കളുടെ അടുത്ത് വന്നാൽ അവർ പറയും, ഞങ്ങൾ ഇതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിനറിയാം താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു, മുനാഫിഖുകൾ കളവ് പറയുകയാണ് എന്ന്, അവരുടെ സാക്ഷ്യം കളവാണ് എന്ന് അല്ലാഹു നിഷേധിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് അവർക്ക് യാതൊരു വിശ്വാസവുമില്ല. ഓർമ്മയൊക്കെ അഭിനയിക്കുകയാണ്. ഇതാണ് അന്നിഫാഖ് അൽ അക്ബർ. അവരെ കുറിച്ച് ഇബ്നു റജബ് പറയുന്നു, വഅഖ്ബറ അന്ന അഹ്ലഹു ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. അവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് അവർ നരകത്തിന്റെ അടിത്തട്ടിലാണ് എന്ന്. രണ്ടാമത്തെ ഒരു തരം, ഒരു ഇനം നിഫാഖ്, അതെന്താണ്? വസാനി അന്നിഫാഖുൽ അസ്ഹർ, അതാണ് ചെറിയ നിഫാഖ് എന്ന് പറയുന്നത്. ആ നിഫാഖ് ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങൾ തന്നെയാണ്. അള്ളാഹുവിലും മലക്കുകളിലും റസൂലുകളിലും ഒക്കെ അവർക്ക് വിശ്വാസമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ അമലിൽ, പ്രവർത്തനങ്ങളിൽ അവർക്ക് നിഫാഖ് സംഭവിക്കുന്നു. അതായത് പുറമേക്ക് അവർ നന്മ കാണിക്കുന്നു, പക്ഷെ ഉള്ളിൽ അവർക്ക് ആ നന്മക്കെതിരായ പല സ്വഭാവങ്ങളുമുണ്ട്. ഈ നിഫാഖിന്റെ ഉസൂൽ, ഈ നിഫാഖിന്റെ അടിത്തറകൾ മുഴുവൻ യഥാർത്ഥത്തിൽ ചെന്നു ചേരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള അഞ്ച് കാര്യങ്ങളിലേക്കാണ്. ഈ ഹദീസിൽ പറഞ്ഞ അഞ്ച് കാര്യങ്ങളാണ് ഈ നിഫാഖിന്റെ മുഴുവൻ അടിത്തറ, ഇതിലാണ് കിടക്കുന്നത്, അഥവാ ഈ അമലിൽ സംഭവിക്കുന്ന നിഫാഖ്. ഇത് സഹോദരങ്ങളെ യഥാർത്ഥ നിഫാഖിലേക്ക്, അതായത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന നിഫാഖിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഈ സ്വഭാവഗുണങ്ങളുള്ള ആൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, പക്ഷേ ഇത് അവനെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടെത്തിച്ചേക്കും. വലിയാദു ബില്ലാ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്നാമത്തത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുള്ളതുപോലെ, ഇദ ഹദ്ദഥ കദബ്, അവൻ സംസാരിച്ചാൽ കളവ് പറയും. കദബ്, കളവ് എന്നത് മുനാഫിഖുകളുടെ സ്വഭാവമാണ്. മുസ്ലിമിന്റെ സ്വഭാവം സിദ്ഖാണ്, സത്യസന്ധതയാണ്. അള്ളാഹുവിന്റെ റസൂലുകൾ അവരുടെ ഏറ്റവും നല്ല സ്വഭാവം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്, പ്രധാനപ്പെട്ട സ്വഭാവങ്ങളിൽ ഒന്നാണ്. അവരുടെ ശത്രുക്കൾ പോലും അംഗീകരിച്ച, അവർ ജനങ്ങളെ ദഅവത്ത് നടത്തുമ്പോൾ, ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ, അവർക്ക് ജനങ്ങൾക്ക് സംശയമില്ലാതിരുന്ന ഒരു കാര്യം നബിമാരുടെ സിദ്ഖിനെ കുറിച്ചാണ്, അവരുടെ സത്യസന്ധതയെക്കുറിച്ചാണ്. ആ നബിമാരുടെ അനുയായികൾ സിദ്ഖിന്റെ ആളുകളായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മുശ്രിക്കുകളെ ദഅവത്ത് നടത്തുമ്പോൾ ആദ്യം അവരെ വിളിച്ചിട്ട്, ഈ മലയുടെ അപ്പുറത്തുനിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു ഞാൻ പറഞ്ഞങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താ? ഉറപ്പായും വിശ്വസിക്കും. മാ ജറബ്ന അലൈക ഇല്ലാ സിദ്ഖ, നിങ്ങളിൽ നിന്ന് സത്യസന്ധതയല്ലാതെ ഞങ്ങൾക്ക് പരിചയമില്ലാന്നാണ്. അബൂ സുഫിയാൻ കാഫിറായിരുന്ന കാലത്ത് ഹിറക്കൽ എന്ന രാജാവിന്റെ അടുക്കൽ ചെന്നു. അപ്പൊ ഹിറക്കലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത്, ഇസ്ലാം സ്വീകരിക്കാനുള്ള കത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹിറക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടി അറബ് നാട്ടിലുള്ള ആളുകൾ എന്ന നിലക്ക് അബൂ സുഫിയാനെയും കൂട്ടരും വിളിപ്പിച്ചു. ഹിറക്കൽ ചോദിച്ച ഒരു ചോദ്യം അതാണ്, എന്താണ്? നിങ്ങളുടെ മുമ്പ് ഇദ്ദേഹം കളവ് പറഞ്ഞിരുന്നോ? എന്തായിരുന്നു അബൂ സുഫിയാന്റെ മറുപടി? ഇല്ല എന്നാണ് അബൂ സുഫിയാന്റെ മറുപടി. പിന്നീട് അബൂ സുഫിയാൻ മുസ്ലിമായി റളിയല്ലാഹു അൻഹു. അപ്പോൾ നോക്കൂ, നബിമാരുടെ സത്യസന്ധത അത് വളരെ അറിയപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ സത്യസന്ധത മുറുകെ പിടിക്കുക. ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. സത്യസന്ധത, സത്യം പറയുക എന്നത് നന്മയിലേക്ക് നയിക്കും, നന്മ സ്വർഗത്തിലേക്ക് നയിക്കും. വഇന്ന റജുല ലയസ്ദുഖ് ويتحرى الصدق حتى يكتب عند الله صديقا. ഒരാൾ സത്യം പറയും, സത്യം മാത്രം പറയാൻ അയാൾ എപ്പോഴും പരിശ്രമിക്കും, ഏതുവരെ? ഒടുവിൽ അള്ളാഹുവെങ്കിൽ അയാൾ സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തപ്പെടും. സിദ്ദീഖ് എന്ന് പറയുന്ന സ്ഥാനം ചില്ലറ സ്ഥാനമല്ല, അത് നബിമാർക്ക് തൊട്ടുടനെയുള്ള സ്ഥാനമാണ്. അള്ളാഹു നബിമാരുടെ കൂടെ ചേർത്ത് പറയുന്നത് സിദ്ദീഖുകളെയാണ് ആദ്യം. ആദ്യം നബിമാരുടെ കൂടെ അള്ളാഹു ചേർത്ത് പറഞ്ഞത് സിദ്ദീഖുകളെ, സത്യസന്ധരെ. സത്യം കേട്ടാൽ വേഗം അത് സത്യപ്പെടുത്തുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന, സത്യസന്ധത മുറുകെ പിടിക്കുന്ന ആളുകൾ, സിദ്ഖിന്റെ ആളുകൾ. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. ഓ മുഅ്മിനുകളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യസന്ധരുടെ കൂടെയായിരിക്കുകയും ചെയ്യുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കഥ. നമുക്കത് വിശദീകരിക്കാൻ സമയമില്ല. മനോഹരമായ കഥയാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കഥ. ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ചു. എന്താണ് തബൂക്ക് യുദ്ധത്തിന്റെ ഘട്ടത്തിൽ, അത് വിശദമായി പറയാൻ സമയമില്ല, വളരെ ചുരുക്കി പറയാം. തബൂക്ക് യുദ്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പോകുന്ന സമയം. തബൂക്ക് യുദ്ധം എന്നാൽ വളരെ ദൂരേക്കാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുന്നത്. അതുകൊണ്ട് അതിനൊരുങ്ങാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന ലക്ഷ്യസ്ഥാനം എല്ലാവരെയും അറിയിച്ചിരുന്നു. നല്ല ചൂടുള്ള സമയത്ത് ആണ് പുറപ്പെടുന്നത്, പ്രയാസഘട്ടത്തിൽ. അപ്പൊ മുനാഫിഖുകളെല്ലാം പോകാതിരുന്നു. അവരുടെ ശീലം അതാണ്, തിരിച്ചു വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കളവ് എതിർ പറയും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം എന്താണ്? പുറമേക്ക് പറഞ്ഞത് സ്വീകരിക്കും, എന്നിട്ട് ഉള്ള് അള്ളാഹുവിനോടും. മുനാഫിക്കൾ ഒരുപാട് പേർ പോകാതിരുന്നു. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പോകാൻ വേണ്ടി എന്റെ കാര്യങ്ങളൊക്കെ ഒരുക്കാൻ ഇങ്ങനെ ഞാൻ വിചാരിച്ചു, നാളെ ചെയ്യാം, മറ്റന്നാളെ ചെയ്യാം. അങ്ങനെ വിചാരിച്ച് വിചാരിച്ച് അവസാനം വിട്ടുപോയി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പുറപ്പെട്ടു. ഞാൻ വിചാരിച്ചു എന്നിട്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കി, വാഹനമൊക്കെ ശരിയാക്കി നബിയുടെയും സഹാബത്തിന്റെ അടുത്ത് പിന്നെ എത്താം, ഓടിയെത്താം എന്ന് വിചാരിച്ചു. പക്ഷെ കഅബ് റളിയല്ലാഹു അൻഹു പോകാൻ പറ്റിയില്ല. പിന്നെ ചെന്നെത്താനും പറ്റാത്ത ദൂരത്ത് നബി സഹാബത്തും എത്തി. കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിങ്ങനെ മദീനത്തൂടെ നടന്നു പോകുമ്പോൾ എനിക്കാകെ പ്രയാസം തോന്നി. കാരണം തബൂക്ക് യുദ്ധത്തിന് പോകാത്തതായി ഞാൻ കാണുന്നത് കൂടിയ മുനാഫിക്കുകൾ മാത്രമാണ്. മുനാഫിക്കുകളാണെന്ന് ഞങ്ങൾക്കറിയുന്ന ആളുകളെയാണ് കാണുന്നുള്ളൂ, വേറെ ആരും കാണുന്നില്ല. എനിക്കാകെ പ്രയാസം തോന്നി, ഞാൻ എനിക്ക് പോകാനേ ഉണ്ടായിരുന്നുള്ളൂ എന്നെനിക്ക് തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പാഠങ്ങൾ ഈ സംഭവത്തിലുണ്ട് എന്നാണ്. അത് സുബ്ഹാനല്ലാഹ്, ഒരുപാട് ഗുണപാഠങ്ങളുള്ള മനോഹരമായൊരു സംഭവമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് എത്തിയപ്പോൾ യാത്രക്കിടയിൽ കഅബിനെ ചോദിച്ചു. അപ്പൊ ചിലർ കഅബിനെ കുറിച്ച് തന്റെ പതപ്പും പിടിച്ചിട്ടിരിക്കുകയാണ് എന്നർത്ഥത്തിൽ ഒരു വാചകം പറഞ്ഞു. എന്നാൽ വേറൊരു സഹാബി പറഞ്ഞു, അല്ല റസൂലെ, ഞങ്ങൾക്ക് കഅബിനെ കുറിച്ച് നല്ലത് മാത്രമേ അറിയുകയുള്ളൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും കഴിഞ്ഞു. തബൂക്ക് യുദ്ധമുണ്ടായില്ല, ആ യുദ്ധം നടന്നിട്ടില്ല. പക്ഷെ യാത്ര കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും തിരിച്ചു വന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത അവസാനത്തെ യുദ്ധമാണിത്, തബൂക്ക്. തബൂക്ക് യുദ്ധം ഫത്ഹ് മക്കയ്ക്കും ശേഷമാണ്. അങ്ങനെ തിരിച്ച് വന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദിലാണ് ആദ്യം വരിക. അപ്പോൾ ഓരോരുത്തരും മുനാഫിക്കുകളൊക്കെ ആയി വന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കളവ് പറയും. അതും അങ്ങനെ ആയിപ്പോയതായിരുന്നു, ഇങ്ങനെ ആയിപ്പോയതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെ അവരുടെ പുറമേക്ക് പറയുന്ന വാക്ക് സ്വീകരിച്ച് വിടും, അള്ളാഹു പുറത്തരട്ടെ എന്ന് പറയും. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വന്നു. കഅബ് പറയുകയാണ്, ഞാൻ മസ്ജിദിൽ ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി. അപ്പൊ റസൂൽ എന്നോട് ചിരിച്ചു, ദേഷ്യമുള്ള ആളുടെ ചിരി ചിരിച്ചു. ഞാൻ ദേഷ്യമുള്ള ആളുടെ ചിരി, കോപമുള്ള ചിരി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചിരിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താണ് കഅബ്, എന്താണ് പറ്റിയത്? നിനക്ക് വരാൻ വാഹനമുണ്ടായില്ലേ? സൗകര്യപ്പെട്ടില്ലേ? കഅബ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് രണ്ട് വാഹനം ഒരുമിച്ചിട്ട് ഒരു കാലത്തുണ്ടായിട്ടില്ല. കഅബ് പറഞ്ഞു തുടങ്ങുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ നന്നായി സംസാരിക്കാൻ അറിയുന്ന ആളാണ്. എനിക്ക് അറിയാം താങ്കളോട് ഇപ്പോൾ കളവ് പറയാം. പക്ഷേ ഞാൻ ഇപ്പോൾ താങ്കളോട് കളവ് പറഞ്ഞ് താങ്കളുടെ സ്നേഹം സമ്പാദിച്ചാൽ നാളെ അള്ളാഹു യാഥാർത്ഥ്യം വെളിപ്പെടുത്തി, പിന്നെ താങ്കളുടെ വെറുപ്പ് ഞാൻ നേടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് നബിയെ, ഞാൻ പറയട്ടെ, സത്യം ഞാൻ പറയട്ടെ, എനിക്ക് യാതൊരു ഒഴികഴിവും ഇല്ലായിരുന്നു, യാതൊരു ഒഴികഴിവും എനിക്ക് ഇല്ലായിരുന്നു. രണ്ട് വാഹനം ആ സമയത്ത് ക്യാബിൻ ഉണ്ടായിരുന്നു എന്നാണ് പോകാൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മ ഹാദ ഫഖദ് സദഖ് ഖും അന്നി ഹത്താ യഖദി അല്ലാഹു ഫീക. അദ്ദേഹം സത്യം പറഞ്ഞിരിക്കുന്നു, എഴുന്നേൽക്കു എന്റെ അടുത്ത് നിന്ന്, അള്ളാഹു താങ്കളുടെ കാര്യത്തിൽ വിധി പറയട്ടെ. കഅബ് റളിയല്ലാഹു അൻഹു നടന്നു. അപ്പൊ കുറെ ആളുകൾ വന്ന്, കുടുംബക്കാരൊക്കെ വന്ന് കഅബിനോട് പറഞ്ഞു, എന്ത് പണിയാണ് എടുത്തത്? കളവെന്തെങ്കിലും പറഞ്ഞാൽ പോലായിരുന്നോ? റസൂല് പാപമോചനം തേടൂലേ? അതുപോലെ പൊറുക്കപ്പെടാൻ എനിക്ക് തോന്നിപ്പോയി. തിരിച്ചുപോയിട്ട് കളവ് പറഞ്ഞാലോ എന്ന് ഞാൻ ചോദിച്ചു. എന്റെ അതേപോലത്തെ കാര്യം വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ സഹാബത്ത് രണ്ട് സഹാബിമാരുടെ പേര് പറഞ്ഞു കൊടുത്താൽ അവർക്കും ക്യാബിന് സംഭവിച്ചതുപോലെ സംഭവിച്ചതായിരുന്നു. അപ്പോ ക്യാബ് റളിയല്ലാഹു അൻഹു ആശ്വസിച്ചു, കാരണം അവർ രണ്ടുപേരും നല്ല ആളുകളാണ്. അതാ ആ മൂന്ന് പേരെയും മുസ്ലിമീങ്ങൾ ഹജർ ചെയ്യാൻ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ ഒരാളും ഈ മൂന്ന് പേരോടും മിണ്ടുന്നില്ലല്ലോ, ആരും മിണ്ടുന്നില്ല, സലാം പറഞ്ഞാൽ മടക്കൂല. ബാക്കി രണ്ടുപേർ വീട്ടിലിരുന്ന് കരയുകയാണ്, അവർ വൃദ്ധന്മാരാണ്. ക്യാബ് റളിയല്ലാഹു അൻഹു ആകട്ടെ മസ്ജിദിലേക്ക് ചെല്ലും. ക്യാബ് പറയുകയാണ്, ഞാൻ നിസ്കരിക്കുമ്പോൾ എനിക്ക് തോന്നും റസൂൽ എന്നെ നോക്കുന്നതായി. ഞാൻ സലാം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കുന്നില്ല, അവിടുന്ന് ചുണ്ടനക്കിയോ എന്ന് എനിക്ക് സംശയം. ഒരാളും മിണ്ടുന്നില്ല, എന്തായിരിക്കും അവസ്ഥ? ഞാൻ അങ്ങാടിയിലൂടെ നടക്കും, ആരും എന്നോട് മിണ്ടുകയില്ല. ഒടുവിൽ ഞാൻ എന്റെ അടുത്ത കൂട്ടുകാരൻ അബു ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ചെന്നു, എന്നിട്ട് സലാം പറഞ്ഞു. ക്യാബ് പറയുകയാണ്, വല്ലാഹി അദ്ദേഹം സലാം അടക്കില്ല. രണ്ടും മൂന്നും തവണ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അബു ഖത്താദ, നിങ്ങൾക്കറിയില്ലേ ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ആളാണ്. ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് അത് നിഫാഖില്ല എന്നതിന്റെ അടയാളമാണ്. മുനാഫിഖിൽ ഒരിക്കലും അള്ളാഹുവിന്റെ റസൂലിനോട് മഹബത്ത് ഉണ്ടാവില്ല. അപ്പൊ അബു ഖത്താദ പറഞ്ഞു, അള്ളാഹു അലം, അള്ളാഹു അലം. ക്യാബ് പറയുകയാണ്, അബു ഖത്താദ അത് പറഞ്ഞപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ തിരിച്ചു ചെന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അതിനിടയിലാണ് നസ്രാനിയായ റസ്സാൻ കാഫറായ രാജാവിന്റെ ഒരു കത്തുമായി ഒരു കച്ചവടക്കാരൻ മദീനയിലേക്ക് വന്നു. എന്നിട്ട് അയാൾ അങ്ങാടിയിൽ ചോദിച്ചു, ആരാണ് ക്യാബിന് മാലിക്കാരാണെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങാടിയിലുള്ള മുസ്ലിമീങ്ങൾ ക്യാബിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു എന്നാണ്. മഖ്ബൂൽ ഖൈം പറയുന്നുണ്ട്, അതാ ക്യാബ് എന്നൂല അവർ പറഞ്ഞില്ല, അയാളാണെന്നൂല പറഞ്ഞില്ല. കാരണം അത് പിന്നൊരു സംസാരത്തിലേക്ക് വഴിവെക്കാതിരിക്കുക, അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന അവർ പാലിച്ചിരുന്നു. ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ക്യാബിന്റെ അടുത്ത് ചെന്ന് ഇയാൾ കത്ത് കൊടുത്തു. കത്തെന്താണ്? ഈ റസ്സാനിലെ റസ്സാൻ രാജാവ് ക്ഷണിക്കുകയാണ് ക്യാബിനെ, നിങ്ങളങ്ങനെ അവിടെ അപമാനം സഹിച്ച് കഴിയേണ്ട ആളൊന്നുമല്ല, ഇങ്ങോട്ട് പോരും എന്ന് പറഞ്ഞ് ഉള്ള ക്ഷണം, കുഫറിലേക്കുള്ള ക്ഷണം. ക്യാബ് റളിയല്ലാഹു അൻഹു ആ കത്ത് വായിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവാണ് ഇത് വീണ്ടും ഒരു പരീക്ഷണമാണ്. എന്നിട്ട് ക്യാബ് റളിയല്ലാഹു അൻഹു ചുരുട്ടി അടുപ്പിലേക്കിട്ട് കത്തിച്ചു, അടുപ്പിലിട്ട് കത്തിച്ചു. അങ്ങനെ അത് ആ ദിവസം കഴിഞ്ഞുപോയി. 40 ദിവസമായി. 40 ദിവസം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കൽപ്പന വരുന്നു, ഈ മൂന്ന് സഹാബിമാരുടെ ഭാര്യമാരും അവരെ വിട്ടുനിൽക്കണം, കൂടെ താമസിക്കാൻ പാടില്ല എന്ന കൽപ്പന വരുന്നു. അപ്പൊ മറ്റ് ഒരാളുടെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അദ്ദേഹം തീരെ വൃദ്ധനാണ്, ഞാനില്ലാതെ അദ്ദേഹത്തിനൊന്നും സാധിക്കേയില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ സേവിക്കാൻ എനിക്ക് അനുവാദം തരുമോ? നോക്കൂ, സഹാബത്തിന്റെ ഭാര്യമാർ, സഹാബി വനിതകൾ എത്രയാണ് അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിലാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനക്കെതിരായി അവരൊന്നും പറയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, ഇതിനൊക്കെ അയാൾക്കുള്ള സേവനങ്ങൾ ചെയ്യാം, പക്ഷേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. പി ശ്രീ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അദ്ദേഹം അതിനൊന്നും കഴിയാത്ത വൃദ്ധനാണ്. ഈ സംഭവം താങ്കളും മുസ്ലിമീങ്ങളും അദ്ദേഹത്തോട് മിണ്ടാത്ത കാലം തൊട്ട് അദ്ദേഹം കരഞ്ഞു വീട്ടിലിരിക്കുകയാണ്, വേറൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെ ചെന്നു. എന്നാൽ ക്യാബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ക്യാബിനെ വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകാൻ ക്യാബ് ഭാര്യയോട് കൽപ്പിച്ചു. അങ്ങനെ അത് 50 ദിവസമായപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ആയത്ത് അല്ലാഹു അവതരിപ്പിക്കുകയാണ്. സൂറത്തു തൗബയിലെ അവസാന ഭാഗത്തുള്ള ആയത്ത്, لقد تاب الله على النبي والمهاجرين والانصار الذين اتبعوه في ساعة العسرة എന്ന് പറയുന്ന ആദ്യത്തെ ആയത്ത്, അല്ലാഹു നബിക്കും മുഹാജിറുകൾക്കും അൻസാറുകൾക്കും പുറത്തു കൊടുത്തിരിക്കുന്നു. തൊട്ടടുത്ത ആയത്ത് എന്താണ്? വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു, ആ മാറ്റി നിർത്തപ്പെട്ട മൂന്ന് പേർക്കും, ആ മാറ്റി നിർത്തപ്പെട്ട മൂന്ന് പേർക്കും അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. ഹത്താ ഇദാ ദാഖത് അലൈഹിമുൽ അർദു ബിമാ റഹബത്, ഭൂമി വിശാലമായിരുന്നിട്ടും അതവർക്ക് ഇടുങ്ങിയതായി തോന്നി. വദാഖത് അലൈഹിം അൻഫുസുഹും, അവർക്കവരുടെ മനസ്സ് തന്നെ കുടുങ്ങിപ്പോയി. വദന്നു അല്ല മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി, അല്ലാഹുവിൽ നിന്ന് അഭയം തേടിച്ചെല്ലാൻ അല്ലാഹുവിലേക്കല്ലാതെ ഒരു വഴിയുമില്ല. എന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അള്ളാഹു അവരിലേക്ക് മടങ്ങിയിരിക്കുന്നു, അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അതാ കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഫജ്ർ കഴിഞ്ഞ് എന്റെ വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ രണ്ടുപേരെന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ഒരാൾ കുതിരപ്പുറത്താണ്, വേറൊരാള് ഉയർന്നൊരു മലമുകളിൽ കയറി. എന്നിട്ട് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അബ്ഷിർ യാ കഅബ്, സന്തോഷിച്ചോളൂ കഅബ. കഅബ് റളിയല്ലാഹു ഇത് കേട്ട ഉടനെ ശുക്റിന്റെ സുജൂദ് ചെയ്തു, സുജൂദിൽ വീണു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മനസ്സിലായി പോംവഴി വന്നിരിക്കുന്നു, തുറവി വന്നിരിക്കുന്നു, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പരിഹാരം വന്നിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം റളിയല്ലാഹു അൻഹു ആദ്യം സന്തോഷ വാർത്ത അറിയിച്ച ആൾക്ക് തന്റെ കുപ്പായം ഊരിക്കൊടുത്തു. അദ്ദേഹം പറയണം, അള്ളാഹുവാണ്, എനിക്ക് വേറെ കുപ്പായമില്ല, വേറെ വസ്ത്രമില്ല, ഞാനത് കടം വാങ്ങി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അരികിലേക്ക് ചെന്നു, ഞാൻ ചെല്ലുമ്പോൾ സഹാബത്ത് ഓരോരുത്തരായി വന്ന് എനിക്ക് ആശംസ പറയുക, എന്നെ അഭിനന്ദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഞാൻ ചെന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സന്തോഷം വന്നാൽ അവിടുത്തെ മുഖം അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അബ്ഷിർ യാ കഅബ്, സന്തോഷിച്ചോളൂ കഅബ. ഉമ്മ പ്രസവിച്ച അന്ന് മുതൽ ഒരിക്കലും സന്തോഷം, ഇത്രയും സന്തോഷം തോന്നുന്ന ദിവസം താങ്കൾക്കുണ്ടായിട്ടുണ്ടാവുകയില്ല. എന്നിട്ട് കഅബ് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഈ പോംവഴി താങ്കളിൽ നിന്നാണോ? അതല്ല, അള്ളാഹുവിൽ നിന്നാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൽ നിന്നാണ്. അങ്ങനെ കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ഈ സന്തോഷത്തിന് പകരം എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ ദാനം ചെയ്തോട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എന്നെ രക്ഷിച്ചത് എന്റെ സിദ്ഖാണ്, സത്യസന്ധതയാണ്. ഞാൻ താങ്കളോട് സത്യം പറഞ്ഞു, കളവ് പറഞ്ഞില്ല. അതുകൊണ്ട് എന്റെ തൗബ, അള്ളാഹുവിനോടുള്ള എന്റെ തൗബയാണ് ഇനി മുതൽ ഒരിക്കലും ഞാൻ കളവ് പറയുകയില്ല എന്നത്. എന്നിട്ട് കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് കഅബിന്റെ ഒരു മകനാണ്. കഅബ് റളിയല്ലാഹു അൻഹു അവസാനം പ്രായം ചെന്നു, അദ്ദേഹത്തിന് കാഴ്ചയില്ലാതായി. അപ്പൊ അദ്ദേഹത്തെ പിടിച്ച് മസ്ജിദിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു മകനുണ്ട്. ആ മകനാണ് ഈ ഹദീസ് പിന്നീട് റിവായത്ത് ചെയ്യുന്നത്. കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവാണ്, പിന്നീട് സത്യസന്ധതയുടെ കാര്യത്തിൽ എന്നെ പോലെ വേറെ ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കളവ് പറയേണ്ട പല സാഹചര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടായി, ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ബാക്കിയുള്ള കാലവും അള്ളാഹു എന്നെ കാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോക്കൂ, സൂറത്തു തൗബയിൽ ഈ വാലസ്ഥലാസത്തിൽ നഖുല്ലിഫു എന്ന ആയത്തിന്റെ തൊട്ടടുത്ത ആയത്താണേത്. നേരത്തെ ഞാൻ ഓതിയ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനു മഅ സാദിഖീൻ, ഓ മുഅ്മിനുകളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ സത്യസന്ധരിൽ സത്യസന്ധരുടെ കൂട്ടത്തിലാവുക. അള്ളാഹു ആ സൂറത്തിൽ മുനാഫിഖുകളുടെ തൊലി ഉരിച്ചു. കഅബ് പറയുകയാണ്, ഞാനും അക്കൂട്ടിൽ പെട്ടുപോകുമായിരുന്നു. അള്ളാഹു അവരുടെ തനിനിറം വെളിച്ചത്താക്കിയ, വഷളാക്കിയ ആളുകളുടെ കൂട്ടത്തിലായേനെ ഞാൻ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ കൂട്ടത്തിലാണ് പെട്ടത്. അള്ളാഹു പ്രത്യേകം പരാമർശിച്ച ആളുകളെ. അപ്പൊ ഇതാണ് സഹോദരങ്ങളെ, സിദ്ഖിന്റെ വില ഇതാണ്, സത്യസന്ധതയുടെ അതിന്റെ ശ്രേഷ്ഠത ഇതാണ്. പരലോകത്ത് സത്യസന്ധർക്ക് അവരുടെ സിദ്ഖ് പ്രയോജനപ്പെടും. മുസ്ലിമിന്റെ സത്യസന്ധത എന്നാൽ അത് അള്ളാഹുവിലോ പരലോകത്തിലോ വിശ്വാസമില്ലാത്തവന്റെ സത്യസന്ധത പോലെയല്ല. അവൻ ആർക്കു വേണ്ടിയിട്ടാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത്? എന്നാൽ മുസ്ലിം അവന്റെ റബ്ബ് അള്ളാഹുവിന് വേണ്ടിയാണ് അതിൽ നിലകൊള്ളുന്നത്. ഇതിനെതിരായ കദിബ്, കളവ് എന്നത് ഒരിക്കലും മുസ്ലിമിന് യോജിക്കാത്ത സ്വഭാവമാണ്. രണ്ടാമത്തേത്, ഇദ വഅദ അഖ്ലഫ്, വാഗ്ദാനം ചെയ്താൽ ആ വാക്ക് പാലിക്കാതിരിക്കുക. അത് മുനാഫിഖിന്റെ സ്വഭാവങ്ങളിൽ ഒന്നാണ്. അതിലേറ്റവും കടുത്തത് ഏതാണ്? അതിന് പല രൂപങ്ങളുണ്ട്. അതിലേറ്റവും കടുത്ത രൂപം, വാഗ്ദാനം ഒരാൾ പറയുമ്പോൾ തന്നെ അവൻ അറിയാം പാലിക്കൂല, പാലിക്കാൻ തീരുമാനിച്ചിട്ടല്ല പറയുന്നത്, വാക്ക് പാലിക്കൂല എന്നാണ് അവന്റെ മനസ്സിൽ. എന്നിട്ട് പുറമേക്ക് ഒരു വാക്ക് പറയും, അതാണ് ഏറ്റവും മോശമായ രൂപം. അതേസമയം വാക്ക് കൊടുക്കുമ്പോൾ അവന് പാലിക്കണമെന്നുണ്ടായിരുന്നു, എന്നിട്ട് പിന്നീട് ന്യായമായ കാരണമൊന്നില്ല, ഒന്നുമില്ലാതെ പാലിക്കാതിരിക്കുക, അതും ശരിയല്ല. ന്യായമായ കാരണങ്ങളൊന്നുമില്ലാതെ അത് പാലിക്കാതിരിക്കുക എന്നത് ഒരിക്കലും ശരിയല്ല. എന്നാൽ ആദ്യം പറഞ്ഞതാണ് ഇതിലേറ്റവും കടുത്ത രൂപം. ഇത് സഹോദരങ്ങളെ നമ്മൾ പാലിക്കണം എല്ലാവരോടും, ചെറിയൊരു കുട്ടിയോടാണെങ്കിൽ പോലും. അതാ അബ്ദുല്ലാഹ് ഇബ്നു ആമർ ഇബ്നു റബീഅ അദ്ദേഹം പറയുകയാണ്, ജാഅ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ബൈതിന വ അന സബി, ഞാൻ കുഞ്ഞായിരിക്കെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഫഖറജ്തു ലിഅലഅബ്, ഞാൻ കളിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. അപ്പോൾ എന്റെ ഉമ്മ പറഞ്ഞു, യാ അബ്ദുല്ലാഹ് അബ്ദുല്ലാഹ് തആൽ ഇങ്ങവ അതിക് ദ സാനന്ദര ഇങ്ങവ എന്ന് എന്റെ ഉമ്മ പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ അറത്തി അൻ തുഅതിയ, എന്താണ് അവന് കൊടുക്കാൻ പോകുന്നത്? അപ്പൊ അവർ പറഞ്ഞു, അറത്തു അനുഅതിയഹു തംറ, ഞാൻ ഒരു കാരക്ക കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലം തഫാലി കുതിബത്ത് അലൈക്കി കിദ്ബ, നീ അത് പറഞ്ഞില്ലെങ്കിൽ ഒരു കളവ് നിന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെടും. ആരോട്? ചെറിയൊരു കുട്ടിയോട്. അതിനെ കളവ് പറഞ്ഞ് പറ്റിക്കരുത്, പക്ഷെ അവരോട് സത്യം പറയുക. അതിനോട് വാക്ക് പറഞ്ഞ് പാലിക്കാതിരിക്കരുത്. പാലിക്കാൻ പറ്റുന്ന വാക്ക് പറഞ്ഞാൽ മതി, പാലിക്കാൻ പറ്റാത്ത വാക്ക് പറയരുത്. ഞാൻ വിമാനം വാങ്ങിച്ചതരാം പറ്റുമോ? ഇല്ലല്ലോ. പാലിക്കാൻ സാധിക്കുന്ന വാക്ക് അതിനോട് പറയുക, അല്ലാത്തത് പറയാതിരിക്കുക, ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം വൈദ ഖാസമ ഫജ തർക്കത്തിലായാൽ, തർക്കം ഉണ്ടായാൽ ഫജർ. ഇവിടെ ഫുജൂർ എന്ന് പറഞ്ഞാൽ, ഫജർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, അതായത് ഒരാൾ മറ്റൊരാളുമായി തർക്കത്തിലായാൽ അയാൾ ന്യായത്തിന്റെ ഭാഗം ഉപേക്ഷിക്കുക. ന്യായം എന്താണോ, നീതി എന്താണോ, സത്യം എന്താണോ, അത് വിട്ട് പെരുമാറുക. രണ്ടുപേർ തർക്കത്തിലായി, ശരി, തർക്കം ജയിക്കാൻ ന്യായമല്ലാത്ത വഴി ഉപയോഗിക്കുക, അതിനാണ് വൈദ ഹാസമ ഫജ എന്ന് പറയുക. അത് സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന് പാടില്ലാത്ത കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നകും ലതഖ്തസിമൂന ഇലയ്യ, നിങ്ങൾ എന്നിലേക്ക്, എന്റെ അടുത്തേക്ക് തർക്കവുമായി വരും. വലഅല്ല ബഅദകും അയകൂന അൽഹനു ബിഹുജ്ജതിഹി മിൻ ബഅദിൻ, എന്നിട്ട് തർക്കത്തിന് വന്ന രണ്ടുപേരിൽ ഒരുവൻ നല്ല സംസാര വൈഭവമുള്ളവനായിരിക്കും. അങ്ങനെ സംസാരത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ന്യായം തോന്നുന്ന ഒരുവന് വേണ്ടി, വൈനമാ അഖ്ദി അല നഹ്വി മിമ്മ അസ്മ, ഞാൻ കേട്ട് എനിക്ക് ന്യായമാണെന്ന് മനസ്സിലായവനു വേണ്ടി ഞാൻ വിധി പറയും. ഫമൻ ഖദൈതു ലഹു ബിശൈഇൻ മിൻ ഹഖി അഖീഹി ഫലാ യഖുദുഹു, എന്നാൽ അന്യായമായിട്ട് തന്റെ അവകാശമല്ല സഹോദരന്റെ അവകാശമാണ് ഞാൻ അവന് കൊടുത്തതെങ്കിൽ, ഞാൻ എനിക്ക് മനസ്സിലായതിനനുസരിച്ച് വിധി പറഞ്ഞു, പക്ഷേ ന്യായമായതല്ല അവന് കിട്ടിയതെങ്കിൽ, നരകത്തിൽ നിന്നുള്ള ഒരു കഷ്ണമാണ് ഞാൻ അവിടെ വീതിച്ചു കൊടുക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ പ്രധാനപ്പെട്ട വേറൊരു പാഠമുള്ളത് എന്താണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവറിയില്ല. അവിടത്തേക്ക് കൈവറിയുമായിരുന്നെങ്കിൽ വന്ന രണ്ട് തർക്കക്കാർ വന്ന് ആരാണ്, ആരുടെ ഭാഗത്താണ് സത്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ടേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവറിയുകയില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്ത അദൃശ്യ കാര്യമല്ലാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, സംസാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരുവൻ അനുകൂലമായി വിധിച്ചേക്കാം, പക്ഷെ അങ്ങനെ ഞാൻ വിധിച്ചത് അവൻ വാങ്ങിയാൽ അവൻ നരകത്തിൽ നിന്നുള്ള ഒരു കഷ്ണമാണ് വാങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ തെറ്റാണ്. നാലാമത്തെ കാര്യം ഈ ഹദീസിൽ വന്നത് തന്നെയാണ്, ഇത് ആഹദ ഗദർ, കരാർ ചെയ്താൽ ലംഘിക്കുക, കരാർ ചെയ്താൽ അത് പാലിക്കാതെ വഞ്ചിക്കുക. അള്ളാഹു കൽപ്പിച്ചതാണ്, വഔഫു ബിഅഹ്ദില്ലാഹി ഇദാ ആഹദ്തും, നിങ്ങൾ കരാർ ചെയ്താൽ ആ കരാർ പൂർത്തിയാക്കണം. വഔഫു ബിൽ അഹദ് ഇന്നൽ അഹദ കാന മസ്ഊല, നിങ്ങൾ കരാർ പാലിക്കണം, കരാറിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. കരാർ പാലിക്കാതെ അതിനു പകരം തുച്ഛമായ വില വാങ്ങുന്നവർക്ക് അള്ളാഹു പറയുകയാണ് ഖുർആനിൽ, അവർക്ക് പരലോകത്ത് യാതൊരു ഓഹരിയും ഉണ്ടാവുകയില്ല. വലാ യുകല്ലിമുഹും അല്ലാഹ്, അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല. വലയന്ദുറു ഇലൈഹിം, അല്ലാഹു അവരെ നോക്കുകയില്ല. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. വല യുസക്കീഹിം, അവർ അല്ലാഹു ശുദ്ധീകരിക്കുകയുമില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി ഗാദിറിൻ ലിവാഉൻ യൗമൽ ഖിയാമത്തി യുഅറഫു ബിഹ്, എല്ലാ വഞ്ചകനും ഖിയാമത്ത് നാളിൽ ഒരു കൊടി അവന്റെ കയ്യിലുണ്ടാകും, അവന്റെ വഞ്ചനയുടെ കൊടി. അങ്ങേയറ്റം അവൻ അപമാനിക്കപ്പെടും, മഹ്ശറിൽ തന്നെ അവൻ അപമാനിക്കപ്പെടും. നരകത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള അപമാനമാണിത്. സുബ്ഹാനല്ലാഹ്. പറയുന്നത് നോക്കൂ, വൽഗദ്റു ഹറാമുൻ, വഞ്ചന എന്നത് ഒരു കരാറുണ്ടാക്കി അത് ലംഘിക്കുക, വഞ്ചിക്കുക എന്നത് ഹറാമാണ്. ഫി കുല്ലി അഹ്ദിൻ, എല്ലാ കരാറിന്റെ കാര്യത്തിലും, ബൈനൽ മുസ്ലിമി വഗൈറിഹി, മുസ്ലിങ്ങളോടാണെങ്കിലും അല്ലാത്തവരോടാണെങ്കിലും, വലവ് കാനൽ മുആഹദു കാഫിറ, കരാർ ചെയ്യുന്നത് കാഫിറിനോടാണെങ്കിലും ശരി, ആ കരാർ ലംഘിക്കുക എന്നത് ഹറാമാണ്, യാതൊരു സംശയവുമില്ല. ആ കരാറിന്റെ ലംഘനമാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുമായി കരാറിലും അതുപോലെ മുസ്ലിമീങ്ങളുമായി പരസ്പര ധാരണയിലും കഴിയുന്ന ഒരു കാഫിറിനെ കൊല്ലുക എന്ന്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖതല മുആഹദൻ ലം യരിഹ് റായിഹത്തൽ ജന്ന. ഒരു മുആഹദിനെ, ആരാണ് മുആഹദ്? മുസ്ലിമല്ല, കാഫിറാണ്, പക്ഷെ മുസ്ലിമീങ്ങളുമായി പരസ്പര ധാരണയിലും കരാറിലുമാണ് അവൻ ജീവിച്ചു പോകുന്നത്, നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങളല്ലാത്തവരെ പോലെ പരസ്പര ധാരണയിലാണ് കഴിഞ്ഞു പോകുന്നത്. അങ്ങനെയുള്ള മുആഹദിനെ ഒരുവൻ കൊന്നാൽ അവന് സ്വർഗത്തിന്റെ വാസന ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അത്രയും ഗൗരവമുള്ള കാര്യമാണിത്. ഈ നാല് കാര്യം നമ്മളിപ്പോ വായിച്ച ഈ ഹദീസിൽ തന്നെ ഉള്ളതാണ്. എന്നാൽ അഞ്ചുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അത് ഇതേ ആശയം വന്നിട്ടുള്ള മറ്റു ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മുനാഫിഖിന്റെ അഞ്ചാമത്തെ സ്വഭാവം അതെന്താണ്? ഇത് തുമിന ഖാൻ, അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടാൽ, വിശ്വസിച്ചാൽ അവൻ വഞ്ചിക്കും. ഉദാഹരണത്തിന് ഒരാൾക്ക് വല്ലതും കൊടുത്ത് ഏൽപ്പിച്ചു, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു, അയാൾ വഞ്ചന കാണിക്കുക, ആ സാധനം മാറ്റി വേറെന്തെങ്കിലും മോശമായത് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, ഇതിനാണ് ഖിയാനത്ത്, വഞ്ചന എന്ന് പറയുക. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ യഅമുറുക്കും, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അതിന്റെ ആളുകൾക്ക് നിങ്ങൾ കൊടുത്തുവിട്ടണമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നു. സൂറത്തു നിസായിൽ ആയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദിൽ അമാനത ഇലാ മനി തമനക, നിന്നെ വിശ്വസിച്ചേൽപ്പിച്ചത്, നിന്നെ ആരോട് ഏൽപ്പിച്ചത്, അവനെ നീ അത് ഏൽപ്പിക്കുക. വലാ തഖുൻ മൻ ഖാനക, നിന്നെ വഞ്ചിച്ചവനെ നീ വഞ്ചിച്ചുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുക, വഞ്ചനക്ക് പകരം വഞ്ചന ചെയ്തുകൂടാ, വഞ്ചന പാടില്ല. എത്രത്തോളം മുസ്ലിമീങ്ങളുമായി കരാറിൽ കഴിയുന്ന ശത്രുക്കൾ, ഒരു ഇസ്ലാമിക സമൂഹത്തോട് കരാറിൽ കഴിയുന്ന ശത്രുക്കളിൽ നിന്ന് വഞ്ചന ഭയപ്പെട്ടാൽ അള്ളാഹു കൽപ്പിച്ചത് എന്താ? നീ അവരിൽ നിന്ന് വഞ്ചന ഭയപ്പെട്ടാൽ ഫംബി ഇലഹിം അല സവാ, നീ കരാർ അവരിലേക്ക് ഇട്ടുകൊടുത്തിട്ട് പറയുക, ഞങ്ങൾ നിങ്ങളുടെ തമ്മിൽ ഇനി കരാറില്ല, അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, അവർ വഞ്ചിക്കാൻ അങ്ങോട്ട് പോയി ആക്രമിക്കരുത്, മറിച്ച് കരാറിൽ ഇല്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് മാത്രമേ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹു ഖുർആനിൽ കൽപ്പിച്ചു. നോക്കൂ, ഇസ്ലാമിക സമൂഹം എത്രമാത്രം നീതിയുടെ അടിസ്ഥാനത്തിൽ കഴിയുന്ന സമൂഹമാണ് എന്ന്. അതാണ് മുസ്ലിമീങ്ങളുടെ അവരുടെ വ്യവസ്ഥ ഇങ്ങനെയുള്ള നീതിയുടെയും സത്യത്തിന്റെയും എല്ലാം അടിസ്ഥാനത്തിലാണ്. നോക്കൂ, ഈ അഞ്ചു സ്വഭാവങ്ങൾ നമ്മൾ ഏറെ സൂക്ഷിക്കണം. നമ്മുടെ സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ, അവർ ഈ കാവട്യത്തെ അതിനേറെ ഭയപ്പെട്ടിരുന്നു. ഉള്ളും പുറവും എതിരാവുക, വാക്കും പ്രവൃത്തിയും എതിരാവുക, നാവും ഹൃദയവും എതിരാവുക. പറയുന്നതല്ല ഹൃദയത്തിലുള്ളത്, രഹസ്യമല്ല പരസ്യം. ഇതിനെ നമ്മുടെ മുൻഗാമികൾ ഏറെ ഭയപ്പെട്ടിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബീ മുലൈക റഹിമഹുല്ലാ എന്ന താബിഈ പറയുകയാണ്, ഞാൻ 30 സഹാബിമാരെ കണ്ടിട്ടുണ്ട്, അവരെല്ലാം സ്വന്തം കാര്യത്തിൽ നിഫാഖ് ഭയപ്പെട്ടവരായിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ല, ഹുദൈഫയോട് ഉമർ പോയി ചോദിച്ച സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. എന്നെ മുനാഫിക്കളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം താങ്കൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന്. ഹസൻ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മാ ഖാഫഹു ഇല്ലാ മുഅ്മിൻ വലാ അമിനഹു ഇല്ലാ മുനാഫിഖ്. നിഫാഖ് സംഭവിക്കുമോ, ഞാൻ മുനാഫിഖായി പോകുമോ എന്ന് പേടിക്കുകയില്ല മുഅ്മിനല്ലാതെ. മുഅ്മിനിന് മാത്രമേ ആ പേടിയുണ്ടാവൂ. ആ പേടിയില്ലാതിരിക്കുക ആർക്കാണ്? മുനാഫിഖിനാണ്. മുനാഫിഖ് ഒരിക്കലും തന്റെ കാര്യത്തിൽ ഞാൻ മുനാഫിഖായി പോകുമോ എന്നവന് പേടി ഒരിക്കലും ഉണ്ടാവുകയില്ല. എന്നാൽ മുഅ്മിൻ അവൻ തനിക്ക് ഈമാൻ തന്റെ ഈമാൻ നഷ്ടപ്പെട്ടേക്കുമോ താൻ ഒരു മുനാഫിഖായി പോയേക്കുമോ എന്ന് ഭയക്കുന്നവനാണ്. എത്രത്തോളം നോക്കൂ, ഉള്ളും പുറവും വേറെയാവുക എന്നതാണ് നിഫാഖ് എന്നതുകൊണ്ട് സഹാബത്ത് അതിനെ പേടിച്ചു. എത്രത്തോളം ഹവ്വല റളിയല്ലാഹുവിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും, സഹീഹ് മുസ്ലിമിലുള്ളതാണ്. ഹവ്വല റളിയല്ലാഹു അൻ ഹവ്വല അൽ ഉസൈദി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് തോന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജ്‌ലിസിലിരിക്കുമ്പോൾ നല്ല ഈമാനുണ്ട്, വീട്ടിൽ ചെന്ന് കുടുംബത്തോടും ഭാര്യയോടും മക്കളോടും ഒക്കെ ഇടപെടുമ്പോൾ, തമാശകളിൽ ഏർപ്പെടുമ്പോൾ, മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് പോയതുപോലെ. എന്നിട്ട് ഹവ്വല പറയുകയാണ്, ഞാൻ ഹവ്വല ഹവ്വല ഇതാ മുനാഫിഖായി പോയി, വഴിക്ക് വെച്ച് അബൂബക്കർ സിദ്ദീഖിനെ കണ്ടു, എന്നിട്ട് പറഞ്ഞു ഇതാ ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെനിക്കും സംഭവിക്കുന്നുണ്ട്. രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ചെന്നു, എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങളുടെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങൾ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് പറയുമ്പോൾ അത് കണ്ണിൽ കാണുന്നത് പോലെ ഉണ്ടാവും, എന്നാൽ വീട്ടിൽ ചെന്ന് ഭാര്യയോടും മക്കളോടൊക്കെ ഇടപെടുമ്പോൾ അത് പോയതുപോലെ, ഈമാൻ കുറഞ്ഞതുപോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ തദൂമൂന അലൽ ഹാലില്ലതി തഖൂമൂന ബിഹാ മിൻ ഇൻദി, എന്റെ അടുത്തിരിക്കുന്ന അതേ അവസ്ഥ തന്നെയാണ് എല്ലാ സമയത്തും നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ, ലസാഫഹത്കുമുൽ മലായികത്തു ഫീ മജാലിസികും വഫീ തുറഖികും, നിങ്ങളിരിക്കുന്ന സ്ഥലത്തും നടക്കുന്ന വഴിയിലൊക്കെ വന്ന് മലക്കുകൾ മുസാഫഹത്ത് നൽകുമായിരുന്നു, മലക്കുകൾ കൈതരുമായിരുന്നു. വലാക്കിൻ ലാ ഹല്ലല സാഅത വസാഅ, പക്ഷെ ഹല്ലല അതൊരു സമയമാണ്, ഇതൊരു സമയമാണ്, എല്ലാ സമയത്തും ഈമാൻ ഒരേപോലെ ഉണ്ടാവുകയില്ല, അത് കൂടുകയും കുറയുകയും ചെയ്യുന്ന സമയമുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹല്ലലയെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എന്തുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ ഭയപ്പെട്ടത്? കരുള്ളും പുറവും വേറെ ആവുക, രഹസ്യവും പരസ്യവും എതിരാവുക എന്നതാണ് നിഫാഖിന്റെ അടിത്തറ, അതാണ് അടിസ്ഥാനം, അതാണ്. അതിൽ ഉൾപ്പെട്ടു പോകുമ്പോൾ ഇത്, മസ്ജിദിൽ റസൂലുള്ളാഹിന്റെ മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ നല്ല ഈമാൻ തോന്നുക, പുറത്തെത്തുമ്പോൾ അത് കുറഞ്ഞു പോവുക, അത് നിഫാഖായി പോകുമോ എന്ന് ഈ കാരണം കൊണ്ട് അവർ ഭയപ്പെടുകയാണ്. എന്ത് കാരണത്താണ്? നിഫാഖ് എന്നാൽ രഹസ്യം വേറെ പരസ്യം വേറെ ആവുക എന്നതാണ്. അതുകൊണ്ട് അവർ ഇതുപോലും ഭയപ്പെട്ടു. നമ്മളും സഹോദരങ്ങളെ പേടിക്കേണ്ടതുണ്ട്. ഈ സ്വഭാവങ്ങൾ നമ്മളിൽ വരാതെ നമ്മൾ സൂക്ഷിക്കുക. ഇതുപോലുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് വലിയ നിഫാഖിലേക്ക് നമ്മെ നയിച്ചേക്കും. ചതി, വഞ്ചന, ആളുകളെ പറ്റിക്കുക, സാമ്പത്തികമായി പറ്റിക്കുക, കളവ് പറയുക, ജനങ്ങളോട് വാക്ക് പറഞ്ഞത് പാലിക്കാതിരിക്കുക, ഇതെല്ലാം ഒരു മുസ്ലിം ഏറെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന നിഫാഖിലേക്ക് അവനെ അത് കൊണ്ടെത്തിച്ചേക്കാം. അള്ളാഹു നമ്മെ കാത്തി രക്ഷിക്കുമാറാകട്ടെ. നിഫാഖിൽ നിന്ന്, ചെറുതും വലുതുമായ നിഫാഖിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തി രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. സല്ലല്ലാഹു വസല്ലമ വബാരക അലാ അബ്ദിഹി വറസൂലിഹി نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.